2022 ഓഗസ്റ്റ് 8 തിങ്കളാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. വായിക്കുന്നത് ജയലക്ഷ്മി. തളർത്താനാവില്ല സഹകരണ പ്രസ്ഥാനത്തെ. വി എൻ വാസവൻ എഴുതുന്നു. ഒരു നൂറ്റാണ്ടിന്റെ മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് സഹകരണ പ്രസ്ഥാനം കേരളത്തിന്റെ ജനമനസ്സുകളിൽ സ്വാധീനമുറപ്പിച്ചത്. എന്നാൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് കുറച്ചു കാലമായി നടക്കുന്നത്. അതിൽ അവസാനത്തേതാണ് കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടിനെ മറയാക്കി ഒരു കൂട്ടം സ്ഥാപിത താൽപര്യക്കാരുടെ അപവാദ പ്രചരണങ്ങൾ. ഒറ്റപ്പെട്ട ക്രമക്കേടുകളെ പർവ്വതീകരിച്ച് പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ തിരിച്ചറിയണം. കരുവന്നൂർ സഹകരണ ബാങ്കിലുണ്ടായ അഴിമതിയും ക്രമക്കേടും ഈ മേഖലയിലെ ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനം തന്നെയാണ്. ഒരു രാഷ്ട്രീയ പരിഗണനയുമില്ലാതെയാണ് അതിനെ സർക്കാർ നേരിട്ടത്. നിഷ്പക്ഷമായി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു. ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ടു. ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കുറ്റവാളികൾക്കെതിരെ ക്രിമിനൽ കേസെടുത്തു. കുറ്റക്കാരുടെ വസ്തുവകകൾ കണ്ടെടുക്കാൻ നടപടി തുടങ്ങി. നിക്ഷേപത്തുക നഷ്ടമാകില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകി. നിക്ഷേപങ്ങൾ തിരികെ നൽകാൻ നടപടികൾ തുടങ്ങി. 42.76 കോടി ഇടപാടുകാർക്ക് തിരികെ നൽകിക്കഴിഞ്ഞു. സഹകരണ രംഗത്തു നിന്നും ഇത്തരം പ്രവണതകൾ തുടച്ചുമാറ്റാനുള്ള നടപടികളും സഹകരണ വകുപ്പ് കൈക്കൊണ്ടു. ഓഡിറ്റ് ആൻഡ് അക്കൌണ്ട് സർവീസിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥയെ ഡെപ്യൂട്ടേഷനിൽ ഓഡിറ്റ് ഡയറക്ടറുടെ ചുമതല നൽകി നിയമിച്ച് ഓഡിറ്റ് വിഭാഗം ശക്തിപ്പെടുത്തി. സംഘങ്ങളിൽ ടീം ഓഡിറ്റ് സംവിധാനം കൊണ്ടുവന്നു. സഹകരണ മേഖലയിൽ സമഗ്ര നിയമ ഭേദഗതി കൊണ്ടുവരുന്നു. അതിന്റെ കരട് ബില്ല് തയ്യാറായി. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിലാക്കി പോലീസ് കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കർക്കശമായ നിയമവ്യവസ്ഥകൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. കേരള സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൽ അംഗത്വമുള്ള സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപങ്ങൾക്കുള്ള പരിരക്ഷ 2 ലക്ഷം രൂപയിൽ നിന്നും 5 ലക്ഷമായി വർദ്ധിപ്പിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതുവരെ കൈക്കൊണ്ട നടപടികളിലൂടെ കരുവന്നൂർ ബാങ്ക് സാധാരണ നിലയിലേക്ക് വന്നു തുടങ്ങിയ ഘട്ടത്തിലാണ് നിക്ഷേപകർക്ക് 1 രൂപയും മടക്കിക്കൊടുത്തില്ലെന്ന് ധ്വനിപ്പിക്കുന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ഇത് വസ്തുതാപരമല്ലെന്ന് മാത്രമല്ല ഏറെ തെറ്റിദ്ധാരണ പരത്തുന്നതുമാണ്. കുപ്രചരണങ്ങൾ തിരിച്ചറിയുക. കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളിന്മേൽ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം 104 കോടി രൂപയാണ് നിക്ഷേപകർക്ക് മടക്കിക്കൊടുക്കാനുള്ളത്. അതോടൊപ്പം പലിശ തുകയും. ഈ 104 കോടി രൂപയിൽ ഇതുവരെ 42.76 കോടി രൂപ മടക്കിക്കൊടുത്തു. ബാക്കി തുക തിരികെ നൽകാൻ ഒരു പാക്കേജും തയ്യാറാക്കി. 100ലധികം സംഘങ്ങളെ ചേർത്ത് കേരള ബാങ്കിനെ ലീഡ് ബാങ്കാക്കി ഒരു കൺസോർഷ്യം രൂപീകരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ റിസർവ് ബാങ്ക് കേരള ബാങ്കിനെ ലീഡ് ബാങ്കാക്കാൻ അനുമതി നൽകിയില്ല. ഈ ഘട്ടത്തിൽ ആലോചിച്ച ബദൽ മാർഗമാണ് കേരള ബാങ്കിൽ നിന്നും ഒരു സ്പെഷ്യൽ ഓവർ ഡ്രാഫ്റ്റും റിസ്ക് ഫണ്ടിന്റെ സഹായത്തോടെ ബാക്കി തുകയും നൽകുന്ന പാക്കേജ്. അതിന്റെ നടപടിക്രമങ്ങൾ ഉടൻ പൂർത്തീകരിക്കും. അതോടുകൂടി നിക്ഷേപകരുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടും. കരുവന്നൂർ ബാങ്കിലെ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില മാധ്യമങ്ങൾ 164 സഹകരണ സംഘങ്ങൾ വായ്പ മടക്കിക്കൊടുക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധി നേരിടുന്നു എന്ന വാർത്തയും നൽകി. അതും തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. യാഥാർത്ഥ്യം ഇതാണ്. നിയമസഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി നൽകിയതാണ് ഈ കണക്ക്. ഇതിൽ 132 സംഘങ്ങൾ വെൽഫെയർ, റെസിഡൻസ് അസോസിയേഷൻ, ലേബർ കോൺട്രാക്ട്, പലവക സംഘങ്ങളാണ്. ബാക്കിയുള്ളവയിൽ സർവീസ് സഹകരണ ബാങ്കുകൾ വളരെ കുറവാണ്. ഇതിൽ പലതിന്റെയും അവസ്ഥ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പട്ടിക തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. പ്രാഥമിക വായ്പാ സഹകരണ ബാങ്കുകളുടെ വിഭാഗത്തിൽപ്പെടുന്നവയല്ല ഈ 132 സംഘങ്ങളും. 10 വർഷത്തിലധികം പഴക്കമുള്ള ഇവയിൽ മിക്കവയും തുടക്കത്തിൽ തന്നെ പ്രവർത്തനം മന്ദീഭവിച്ചതും പ്രവർത്തനരഹിതവുമാണ്. ഇത്തരം സംഘങ്ങൾക്ക് ബാങ്കിംഗ് ഇടപാടുകൾ നടത്താൻ അധികാരമില്ല. അതിലെ അംഗങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കാം. ഇതിലെ നിക്ഷേപങ്ങളും വളരെ ചെറുതാണ്. ഇത്തരം സംഘങ്ങൾക്കെതിരെ ഉയർന്നുവന്ന പരാതികളിൽ അന്വേഷണം നടത്തി. 50ലധികം സംഘങ്ങളിൽ കൃത്യമായ നടപടിയെടുത്തു. ഇവയുടെ ലിക്വിഡേഷൻ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് നിക്ഷേപങ്ങൾ മടക്കി നൽകുകയോ അല്ലാത്ത പക്ഷം സ്വത്തുവകകൾ കണ്ടുകെട്ടി തുക മടക്കി നൽകുകയോ ചെയ്യും. സമീപകാലത്ത് വൻ തട്ടിപ്പുകൾ ദേശസാൽകൃത വാണിജ്യ ബാങ്കുകളിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് സഹകരണ സ്ഥാപനങ്ങളിലേതാണ്. അതിനു കാരണം അതത് പ്രദേശത്തെ സാധാരണക്കാരുടെ പണമാണ് ഈ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നത് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങളെ കൂടുതൽ ഗൌരവത്തോടെയാണ് സഹകരണ വകുപ്പ് സമീപിക്കുന്നത്. അതുതന്നെയാണ് കരുവന്നൂരിന്റെ കാര്യത്തിലും കൈക്കൊണ്ടത്. വിശ്വാസമാർജിച്ച പ്രസ്ഥാനം. ഇത്തരത്തിലുള്ള അസത്യപ്രചരണങ്ങളിലൂടെ തകർക്കാൻ പറ്റുന്നതല്ല കേരളത്തിലെ സഹകരണ മേഖല. വൈവിധ്യമാർന്ന സഹകരണ സംഘങ്ങളുടെ നാടാണ് കേരളം. വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട 16,112 സഹകരണ സംഘങ്ങൾ സഹകരണ സംഘം രജിസ്ട്രാറുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. പുറമെ കയർ, ക്ഷീരം, മത്സ്യം, കൈത്തറി തുടങ്ങി ഇതര മേഖലകളിലെ 7,000ലധികം സംഘങ്ങളും അടങ്ങിയതാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ കരുത്ത്. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ, അർബൻ ബാങ്കുകൾ, പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കുകൾ, ജീവനക്കാരുടെ സംഘങ്ങൾ, റൂറൽ ബാങ്കുകൾ, കാർഷികേതര വായ്പാ സംഘങ്ങൾ തുടങ്ങിയവ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. ധനകാര്യ ബാങ്കിംഗ് സേവനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിൽ മുൻപന്തിയിലാണ് ഇവ. ഹ്രസ്വകാല, ഇടത്തരം, ദീർഘകാല വായ്പാ വിതരണത്തിലൂടെ 10,00,000 ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. പ്രാദേശികമായി സമാഹരിക്കുന്നു സമാഹരിക്കുന്ന നിക്ഷേപങ്ങൾ അതത് പ്രദേശങ്ങളിൽ തന്നെ വിനിയോഗിക്കുന്നു. ദരിദ്രരുടെ സാമ്പത്തികാവശ്യങ്ങൾ നിറവേറ്റാൻ ഏറ്റവും ഫലപ്രദമായത് സഹകരണ ബാങ്കുകളാണെന്ന് റിസർവ് ബാങ്ക് പഠനം തന്നെ സൂചിപ്പിക്കുന്നു. നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയ്ക്ക് മാതൃകയാണ് ഈ വായ്പാ സംഘങ്ങൾ. ഇന്ത്യയിലെ സഹകരണ നിക്ഷേപത്തിന്റെ 60% വരും കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് നിക്ഷേപം. ഗ്രാമീണ ജനതയെ ബാങ്കിംഗ് മേഖലയുമായി യോജിപ്പിച്ച് നിർത്തുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. കേരള ബാങ്ക്, അതിന്റെ ശാഖകൾ, അർബൻ എംപ്ലോയീസ്, കാർഷിക ഗ്രാമവികസന ബാങ്കുകൾ, റൂറൽ ബാങ്കുകൾ എന്നിവയും അതിന്റെ ബ്രാഞ്ചുകൾ ഉൾപ്പെടെ 7000 കേന്ദ്രങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി സഹകരണ മേഖല പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. കേരളത്തിൽ ബാങ്കിംഗ് സാർവത്രികമാക്കിയതിന് പിന്നിൽ സഹകരണ മേഖലയുടെ പങ്ക് ആർക്കാണ് വിസ്മരിക്കാനാകുക? യൂണിവേഴ്സൽ ബാങ്കിംഗ് എന്ന ആശയം ഇനിയും പൂർണ്ണമായി ഇന്ത്യയിൽ നടപ്പാക്കാനായിട്ടില്ല. അതേസമയം കേരളം ഈ രംഗത്ത് മാതൃകയാണ്. ഇക്കാര്യത്തിൽ വികസിത രാജ്യങ്ങളോട് മാത്രമേ കേരളത്തെ താരതമ്യം ചെയ്യാനാകൂ. അപവാദ പ്രചരണങ്ങൾക്കും നവലിബറൽ സാമ്പത്തിക ബാങ്കിംഗ് പരിഷ്കാരങ്ങൾക്കും കേരളത്തിലെ സഹകരണ വായ്പാ മേഖലയെ തകർക്കാനാകില്ല.